അധ്യായം 26. മറ്റൊരു കാഴ്ചയുമില്ല, ചുറ്റും കവുങ്ങുവരങ്ങൾ മാത്രം. പരസ്പരം മുറിച്ചു പോകുന്ന ഒറ്റയടിപ്പാതകൾ നാലു ഭാഗത്തുണ്ട്. കുറേ നേരമായി ചുറ്റിക്കറങ്ങാൻ തുടങ്ങിയിട്ട്, പക്ഷേ കവുങ്ങിൻ തോട്ടത്തിന് പുറത്തേക്കുള്ള വഴി കിട്ടുന്നില്ല. നീലകണ്ഠൻ അല്പം പരിഭ്രമത്തിലായി. ഇനി ഏതു വഴിക്കാണ് നീങ്ങേണ്ടത്? ചോദിക്കാമെന്ന് വെച്ചാൽ ഒരു മനുഷ്യനുമില്ല. കോടങ്കിരിക്കുന്നതിന് മുകളിൽ വെച്ച് പഞ്ചി ചൂണ്ടിത്തന്ന എളുപ്പവഴിയാണ്. തിരിച്ചു കയറിപ്പോകാമെന്ന് വിചാരിച്ചാൽ ദിക്കും ദിശയും തിരിയുന്നില്ല. നാലു വാര അപ്പുറത്തേക്ക് പുറംകാഴ്ചകളൊന്നും കവുങ്ങുകൾ അനുവദിക്കുന്നുമില്ല. ഇത്ര വലിയ ഒരു കവുങ്ങിൻ തോട്ടം ഭാവന ചെയ്യുക പോലും അസാധ്യമാണ്. ഒരാളുടേതായിരിക്കില്ല. അവിടെ അവിടെ ചെമ്പരത്തിവേലിയുടെ അതിർത്തികളുണ്ട്. ഇടയ്ക്ക് ചോരഞ്ഞരമ്പുകൾ പോലെ തോടുകൾ ഒഴുകുന്നുണ്ട്. തോടുകളിലെല്ലാം കൂടെ കൂടെ കമുകിൻ പാലങ്ങൾ. ഒരു തിരിച്ചറിവിൻ്റെ നടുക്കത്തിൽ നീലകണ്ഠൻ തരിച്ചു നിന്നു. പുല്ല് നിറഞ്ഞ തോട്ടമായിട്ടും ഒരു ജീവിയുടെ അനക്കം പോലും എങ്ങുമില്ല. അരണയോ ഓന്തോ തവളയോ പാമ്പോ കീരിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. മുകളിൽ ആകാശത്തെ ഏതാണ്ട് മറച്ച് കൊഴുത്ത മാച്ചിപ്പട്ടകളുടെ പച്ചപ്പ്, ചുറ്റും കവുങ്ങിൻ ഒറ്റാന്തടികളുടെ ഭസ്മനിറം. താഴെ പുൽത്തകിടിയിൽ ചന്ദനനിറമുള്ള കൂമ്പാളകൾ ഫണം വിരിച്ച് പാമ്പുകളായി കിടന്നു. തീക്കനലുകൾ പോലെ പഴുത്തടക്കികൾ എങ്ങും ചിതറിക്കിടന്നു. പുൽത്തലപ്പുകളിലെല്ലാം ആരോ തൂക്കിയതുപോലെ പൂക്കുലയുടെ അരിമണികൾ. ഒരു മഹാശ്മശാനത്തിനും നടുവിൽ നിൽക്കുന്നത് പോലെ നീലകണ്ഠൻ ഭയചകിതനായി. ഒറ്റയ്ക്കായതിൻ്റെ ഭയമായിരുന്നില്ല. ജടധാരിമലയിൽ കഴിയുമ്പോൾ പോലും തനിക്ക് ഭയം തോന്നിയിട്ടില്ല. ഒരു ജീവിയെപ്പോലും ഒരു പാറ്റയെപ്പോലും കാണുന്നില്ലല്ലോ എന്ന ഭീതിയായിരുന്നു. മണ്ണിൽ വെറുതെ കുഴിച്ചു നോക്കിയാലോ? മണ്ണിരെയെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. നനവുള്ള മണ്ണ് മാന്താൻ നീലകണ്ഠൻ കുന്തിച്ചിരുന്നു. മണ്ണിലേക്ക് നീണ്ട കൈപ്പത്തികൾ അയാൾ പിൻവലിച്ചു. ഒരു മണ്ണിരയെപ്പോലും കണ്ടെത്താനായില്ലെങ്കിലോ? എണീറ്റ് ഭയത്തോടെ ചുറ്റും നോക്കി. ശാഖകളില്ലാതെ കുത്തനെ വളരുന്ന കവുങ്ങുകൾ, ഒട്ടും ചായവുകളില്ലാതെ, പാരസ്പര്യങ്ങളില്ലാതെ, തുള്ളി വളവുകൾ പോലുമില്ലാതെ, അവസാനിക്കാത്ത കോപ്പി വരകൾ പോലെ എങ്ങും ഒരേ നിർവികാരത. എന്തൊരു മാരകമായ നിശബ്ദതയാണ്! തോന്നിയ വഴിയിലൂടെ നടന്നു. നിശബ്ദതയിലേക്ക് കൂർത്തൊരു ചാട്ടുളി ഇരമ്പി വന്ന പോലെ പെട്ടെന്നൊരു ശബ്ദമുയർന്നപ്പോൾ നീലകണ്ഠൻ്റെ ശരീരത്തിലൂടെ ഒരു വിറ കടന്നുപോയി. വീണ്ടും ശബ്ദം. ഹേയ്! തോട്ടിൽ നിന്നും കുളിച്ചു കയറിയ ഒരു ബ്രാഹ്മണൻ. വെളുത്തുകൊഴുത്ത ദേഹത്തിൽ നനഞ്ഞൊട്ടിയ പൂണൂൽ. ഒരേ നേരത്ത് ഇരുവരുടെയും മുഖത്ത് അതിശയച്ചിരി പരന്നു. ശ്രീരാമു ചോദിച്ചു, ഓ നീലകണ്ഠൻ, എന്ത് സർപ്രൈസ്! ഇവിടെ എന്തെടുക്കുന്നു? എനിക്ക് വഴിതെറ്റിപ്പോയി. ചുറ്റും നോക്കിക്കൊണ്ട് ശ്രീരാമു പറഞ്ഞു, ഇതിനകത്ത് പെട്ടാൽ അന്യനിക്ക് വലിയ കഷ്ടം. വാ, ഞാൻ റോഡിലാക്കിത്തരാം. പിന്നിൽ നടക്കുമ്പോൾ നീലകണ്ഠൻ വെളിപ്പെടുത്തി. ഞാൻ പേടിച്ചുപോയി. ശ്രീരാമ അമ്പരന്നു, എന്താ ശങ്കപാലനെ കണ്ട? ശങ്കപാലൻ വലിയ സർപ്പം. സർപ്പമലയിലും ജടധാരിമലയിലും ഓരോന്നുണ്ട് എന്നാണ് ഈ നാട്ടിലെ വിശ്വാസം. പിന്നൊന്ന് ജാംഗ്രി ഗുഹയിൽ, ആകെ മൂന്നെണ്ണം. സർപ്പമലയിലെ ശങ്കപാലൻ ആഴ്ചയിൽ ഒരു ദിവസം ഈ തോട്ടത്തിലൂടെ പോകുന്ന ആൾക്കാർ പറയുന്നേ, ഞാൻ കണ്ടിട്ടില്ല. ദീർഘനിശ്വാസത്തോടെ നീലകണ്ഠൻ പറഞ്ഞു, ശങ്കപാലനെയെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. ഈ നിശബ്ദതയാണ് എന്നെ പേടിപ്പിച്ചത്. ഒരു ജീവിയുടെ പോലും ഒച്ചയനക്കമില്ല. ഒരു കിളിയച്ച പോലും ഞാൻ കേട്ടില്ല. കാക്ക പോലുമില്ല എന്മകജയിൽ. വല്ലപ്പോഴും അന്യനാട്ടിൽ നിന്ന് ഒരു കാക്ക വിരുന്ന് വന്നാലായി. നീലകണ്ഠൻ ഓർമ്മിച്ചു, ശരിയാണ്, ഞാൻ ഇവിടെ വന്ന ശേഷം ഒരു പ്രഭാതത്തിലും കാക്ക കരച്ചിൽ കേട്ടിട്ടില്ല. കാക്ക പണ്ടും ഉണ്ടായിരുന്നില്ലേ? പിന്നെ ഞാൻ കുട്ടിയായിരിക്കുമ്പോഴെല്ലാം നിറയെ കാക്കകളുണ്ടായിരുന്നു. വലിയ കറുക്കളും ഉണ്ടായിരുന്നു. കറു? അതെ, വൾച്ചർ. വലിയ കഴുകന്മാർ. നായ്ക്കളെ എടുത്തുകൊണ്ട് പോകുമെന്ന എൻ്റെ വല്യമ്മ പറഞ്ഞിട്ടുള്ളത്. ഏർച്ചയിൽ കൊണ്ടുപോയി താഴേക്കിടും, ചാവുമ്പോൾ കൊത്തി തിന്നും. വലിയ പർമാരൻ്റെയും ഗോളിൻ്റെ മോളിന്ന് കൂടുകെട്ടൽ ഇപ്പോൾ ഒന്നുമില്ല. ഈ തോട്ടങ്ങൾ ആരുടേതാണ്? മുഖ്യം കാറട ബ്രാഹ്മിൻസാണ്. പിന്നെ ഹവ്യക്ക് ബ്രാഹ്മിൻസ് ഉണ്ട്. കാറടക്കാർ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നവർ, ഹവ്യക്കാർ സിന്ധു നദീതടത്തുനിന്ന് വന്നവർ. പിന്നെയുള്ളത് തുളു ബ്രാഹ്മിൻസ്. അവർ പല ഗ്രൂപ്പുണ്ട്. കടമ്പളിത്തായ, മനോളിത്തായ, താളിത്തായ, ബൈപ്പിണിത്തായ, പുണിഞ്ചിത്തായ, പെജത്തായ, അകിത്തായ, ഉളിയത്തായ, ഇവർക്കെല്ലാം തോട്ടമുണ്ട്. ദാ എൻ്റെ വീടടുത്താണ്, ഒരു കയറിയിട്ട് പോകാം. തോട്ടം അവസാനിച്ചിരുന്നു. നീലകണ്ഠൻ തലകുലുക്കി. ഓടിട്ട പഴകിയതെങ്കിലും പ്രതാപമുള്ള വീടിന് മുന്നിലേക്ക് അവർ കയറി. വിശാലമായ മുറ്റം, ചാരുപടികളുള്ള സ്വീകരണമുറിയിൽ ഏതാനും വലിയ എണ്ണച്ചായ ചിത്രങ്ങൾ, ചുറ്റും ഫ്രെയിം ചെയ്ത് തൂക്കിയ ചെറിയ കുടുംബ ദൃശ്യങ്ങൾ. വരൂ, അകത്തേക്ക് കയറി. വെളിച്ചം കുറഞ്ഞതെങ്കിലും വിശാലമായ മുറിയാണത്. ഇരിക്കൂ ഒരു നിമിഷം. മരക്കസേരയിൽ ഇരുന്നു. പതുക്കെ ചുറ്റുമുള്ള കാര്യങ്ങൾ ദൃശ്യമായി. ചുമരിനോട് ചേർന്ന് കുറേ അലമാരകൾ, ഷെൽഫുകൾ നിറഞ്ഞു കവിഞ്ഞതിനാൽ നിലത്തും അടുക്കി വെച്ച പുസ്തകങ്ങൾ, ഒരിടത്ത് മാസികകളുടെ കൂമ്പാരം, മേശപ്പുറത്തും പുസ്തകങ്ങൾ, കടലാസുകെട്ടുകൾ. നീലകണ്ഠൻ വിസ്മയിച്ചു. എൻമകജയിലെ കൊടും കാടിനു നടുവിൽ ഇങ്ങനെ ഒരു ദൃശ്യമോ? കാവി മുണ്ടും ഷർട്ടും ധരിച്ച് ശ്രീരാമ വന്നു. വർത്തമാനം തുടങ്ങിയപ്പോൾ നീലകണ്ഠൻ്റെ വിസ്മയം കൂടിക്കൂടി വന്നു. സാധാരണക്കാരനല്ല തൻ്റെ മുന്നിലിരിക്കുന്നത്. കന്നഡയിലെയും ഇംഗ്ലീഷിലെയും പത്രങ്ങളിലും മാസികകളിലും സ്ഥിരമായി ലേഖനങ്ങൾ എഴുതുന്ന ആളാണ്. കൂടുതലും കൃഷി ലേഖനങ്ങൾ. അടികപത്ര, വിജയ കർണാടക എന്നിവയിൽ വർഷങ്ങളായി കോളമിസ്റ്റാണ്. ഇന്ത്യയിലെ പല കാർഷിക സർവകലാശാലകളിലും പ്രബന്ധം അവതരിപ്പിക്കാൻ ക്ഷണിക്കപ്പെടാറുണ്ട്. വിദേശങ്ങളിലും പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പുഞ്ചിരിയോടെ ശ്രീരാമ സംഭാഷണത്തിനിടയിൽ പറഞ്ഞു, നിങ്ങളിപ്പോൾ മലയാളത്തിൽ പലതുള്ളി പെരുവെള്ളം മഴക്കോയ്ത്ത് എന്നെല്ലാം പരിപാടി തുടങ്ങിയിട്ടില്ലേ? ഞാൻ 96 വിജയ കർണാടകയിൽ തുടങ്ങിയ കേരള കോളത്തിൻ്റെ പേര് നിളജല ഉളിസലു 100 നിധി. മീനിങ് പറയാം, സോയിൽ വാട്ടർ സംരക്ഷിക്കാൻ 100 വഴികൾ. ശ്രീരാമയുടെ ഭാര്യ 2 ചില്ല് ഗ്ലാസുകളിൽ ബിരിണ്ടയും 1 പ്ലേറ്റ് നിറയെ കദളിപ്പഴവും കൊണ്ടുവച്ചു. വർത്തമാനം ബിരിണ്ടയിലേക്കും എൻമകജയുടെ സംസ്കാരത്തിലേക്കും കാടുകയറി. ശ്രീരാമ പറഞ്ഞു, ഇത്ര അധികം ഭാഷകളും ജാതികളും താമസിക്കുന്ന മറ്റൊരു നാട് കേരളത്തിലുണ്ടാവില്ല. തുളു തന്നെ ഇവിടെ 3-4 തരത്തിലുണ്ട്. കൊങ്കിണി 3-4 തരത്തിലും മിണ്ടുന്നവരുണ്ട്. പിന്നെ മറാഠി, ബ്യാരി, അറബി, ഉറുദു, കന്നഡ, മലയാളം. ഇത്ര ഡൈവേഴ്സിറ്റി ലോകത്തിൽ വേറെ എവിടെയും കാണില്ല. തുളു മരിച്ച ഭാഷയാണെന്ന് പറയും, ലിപി ഇല്ലാത്ത ഭാഷയെന്നും പറയും. അത് തെറ്റാണ്. എൻമകജെ പൊതുഭാഷ തുളുവാണ്. ആൾക്കാർ പല ഭാഷ പറഞ്ഞാലും സഭയിൽ ഒന്നിച്ചു കൂടുമ്പോൾ പറയുന്നത് തുളു. ഈ നാട്ടിലെ ആദിവാസികളായ കുറകന്മാരും മുന്തിയ ജാതിക്കാരായ ഹെവ്യക് ബ്രാഹ്മണരും വീട്ടിൽ മിണ്ടുന്നത് തുളുവാണ്. തുളുവിന് ലിപി ഉണ്ട്. തുളു രാമായണവും തുളു ഭാരതവും ഒക്കെ ഉണ്ട്. എൻ്റെ കയ്യിലും കുറേ തുളു ഗ്രന്ഥങ്ങളുണ്ട്. ചർച്ച ഭൂതങ്ങളിലേക്ക് കടന്നപ്പോൾ ശ്രീരാമയുടെ വാക്കുകളിൽ ആവേശം വർദ്ധിച്ചു. യക്ഷഗാനമുണ്ടെങ്കിലും ഏറ്റവും നിറപ്പകിട്ടുള്ള ചരിത്രമുള്ളത് ഭൂതാരാധനയ്ക്കാണ്. പണ്ട് ക്ഷേത്രങ്ങളൊന്നും എൻമകജയിൽ ഉണ്ടായിരുന്നില്ല, ഭൂതസ്ഥാനങ്ങൾ മാത്രം. കല്ലുരുട്ടി, കൊറകാഗതനീയൻ തുടങ്ങിയ ഭൂതങ്ങളുടെ കഥകൾ ശ്രീരാമപാദണ്ഡങ്ങൾ ചൊല്ലി വിവരിച്ചു. അതിലെല്ലാം അധസ്ഥിതൻ്റെ നിലവിളികളും കണ്ണീരുമായിരുന്നു നീലകണ്ഠൻ അനുഭവിച്ചത്. ഒരു തിരിച്ചറിവിൽ തെളിഞ്ഞ് ശ്രീരാമ നിർത്തി കൂതൂഹലം നിറഞ്ഞ മന്ദഹാസത്തോടെ ചോദിച്ചു, എൻമകജയുടെ മുഖ്യമായ സവിശേഷത എന്തെന്ന്? ഭൂതവും നാഗവും ഭാഷാ ഡൈവേഴ്സിറ്റിയുമെല്ലാം 2, 3, 4 ഒന്നാമത്തേത് എന്തെന്ന്? നീലകണ്ഠൻ അറിയില്ലെന്ന് തലയാട്ടി. സ്വന്തമായ കണ്ടുപിടുത്തം അവതരിപ്പിക്കുന്നതിൻ്റെ ആഹ്ലാദത്തോടെ വെളിപ്പെടുത്തി, അത് ഈ നാട്ടിൻ്റെ ജലസമൃദ്ധിയാണ്. എൻമകജെ കിണറുകളില്ലാത്ത നാടാണ്. സ്വർഗത്തിലെ പെദ്രെ വില്ലേജിൽ മാത്രം 1000-ൽ അധികം സുരംഗങ്ങളുണ്ട്. ഏത് കാലത്തും വീട്ടിന് മുന്നിലേക്ക് വെള്ളം ഒഴുകി വരും. ഇത് മാത്രമല്ല, ചാലുകൾ പോലെയുള്ള വാട്ടർ ബോഡീസ് 1000-ക്കണക്കിന് വേറെയുണ്ട്. അതുകൊണ്ടാണ് ഈ നാട് സ്വർഗമായത്. വെള്ളത്തിൻ്റെ കരയിലാണ് പണ്ടെല്ലാം മനുഷ്യർ താമസിച്ചിരുന്നത്. തുളു പഞ്ചവടി എന്ന യക്ഷഗാനത്തിലെ 2 വരികൾ ശ്രീരാമ ഓർത്ത് ചൊല്ലി. നോടി നിർമ്മല ജലസമീപനി മാടികൊണ്ടറു പർണശാലയ. പെട്ടെന്ന് ശ്രീരാമ നിശബ്ദനായി, മുഖം ഇരുണ്ടു. വർദ്ധിച്ച വിഷാദത്തോടെ അയാൾ പറഞ്ഞു, ഈ ജലസമൃദ്ധിയാണ്, അനുഗ്രഹമാണ് ഈ നാട്ടിനെ സ്വർഗമാക്കിയത്. ഇത് തന്നെ ഇപ്പോൾ ഈ നാട്ടിനെ നരകമാക്കുന്നതും. നീലകണ്ഠന് അത്ഭുതമായി. അതെങ്ങനെ? 25 വർഷമായില്ലേ ഹെലികോപ്റ്ററിൽ നിന്നും വിഷം ഇവിടുത്തെ വാട്ടർ ബോഡീസിലൊക്കെ വീഴുന്ന്. കിണറായിരുന്നെങ്കിൽ മൂടാമായിരുന്നു. മലയിൽ വീഴുന്ന വിഷമെല്ലാം താന്നിട്ട് സുരംഗത്തിലൂടെ ഒഴുകി വന്ന് എത്തുന്നത് മുറ്റത്ത്. അതാ ഈ നാട്ടിൽ ഇത്ര ജാസ്തി രോഗികളും. വാസ്തവമാണെന്ന് നീലകണ്ഠന് തോന്നി. ദുഃഖം വിടാതെ ശ്രീരാമ പറഞ്ഞു, എലക്ഷൻ വരുമ്പോഴാണ് ഈ നാട് കേരളത്തിലാണെന്ന് എൻമകജയ്ക്കാർ അറിയുന്നത്. അല്ലെങ്കിൽ ഇത്ര വലിയ ട്രാജഡി ഉണ്ടായിട്ടും ആരും തിരിഞ്ഞു നോക്കാത്തതെന്ത്? സംഭാഷണം മുന്നേറാൻ പഴുതുകളില്ലാതെ നിലച്ചു. കൗങ്ങിൻ തോട്ടത്തിലേക്ക് നോക്കിയിരുന്ന് ആത്മകഥമെന്നോണം ശ്രീരാമ മന്ത്രിച്ചു, പ്ലാന്റ്സിനും വിഷബാധ ഉണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നേയുള്ളൂ. പിടുത്തം കുറയുന്നു, ഹെൽത്ത് കുറയുന്നു, ചിലതെല്ലാം വേഗം കരിഞ്ഞു പോകുന്നു. ഇതൊക്കെ പഠിച്ച് പറയേണ്ട സയൻറ്റിസ്റ്റുകൾ മിണ്ടാതിരിക്കുന്നു. ഞാൻ കുറേ ജേണൽസൊക്കെ നോക്കിയിന്. അഗ്രി സയൻറ്റിസ്റ്റുകളെല്ലാം എൻഡോസൾഫാന് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്നു, കള്ളന്മാർ. നേരം ഇരുളാൻ തുടങ്ങിയിരുന്നു. മുറ്റത്തിറങ്ങുമ്പോൾ ശ്രീരാമ പറഞ്ഞു, ഞാനൊരു ദിവസം വീട്ടിൽ വരാം, കുഞ്ഞിന് സുഖമുണ്ടോ? ഒരു വ്യത്യാസവുമില്ല, ഞങ്ങൾക്ക് കിട്ടിയ കുട്ടിയാണ്, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടി. എനിക്കറിയാം. മുറ്റം കഴിയാറായപ്പോൾ കൗങ്ങിൻകാട്ടിലേക്ക് നോക്കി ശ്രീരാമ പുഞ്ചിരിയോടെ പറഞ്ഞു, ഒരു കടങ്കഥ കേൾക്കണോ? പറയൂ. അമ്മേ ആകെസ്വകു പോത്തെ, അപ്പേ പാതാളകു പോത്തള്, മാടെ അടങ്കിടങ്ക് പോത്തെ, മകള് ദേവസ്ഥാനകള് പോത്തള്. മനസ്സിലായോ? ഇല്ല, ഞാൻ പറയാം, അത് ഈ നാടിൻ്റെ കഥ കൂടിയാണ്.